ചിന്തിക്കേണ്ടാഭേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ആൻഡ് ഹെയർ ഹസ്ബൻഡ് ജോസഫ് ബീയിങ് എ ജസ്റ്റ് മാൻ ആൻഡ് അൺവില്ലിംഗ് ടു പുട്ട് ഹെയർ ടു ഷെയ്ം റിസോൾവ് ടു ഡിവോഴ്സ് ഹെയർ ക്വയറ്റ്ലി. ബട്ട് ആസ് ഹി കൺസിഡേർഡ് ദീസ് തിങ്സ്, ബിഹോൾഡ് ആൻ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് അപ്പിയേർഡ് ടു ഹിം ഇൻ എ ഡ്രീം സെയിങ്, ജോസഫ് സൺ ഓഫ് ഡേവിഡ്, ഡു നോട്ട് ഫിയർ ടു ടേക്ക് മേരി ആസ് യുവർ വൈഫ്, ഫോർ ദാറ്റ് വിച്ച് ഈസ് കൺസീവ്ഡ് ഇൻ ഹെയർ ഈസ് ഫ്രം ദ ഹോളി സ്പിരിറ്റ്. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ വചനം കാലസമ്പൂർണതയിൽ ജഡം ധരിച്ച ഓർമ്മ ഞങ്ങളുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യം കൂടെ പുതുക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. ആ ഓർമ്മ ഈ ഭൂമിയിൽ കൊണ്ടാടുവാൻ ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ നൽകിയതിനാൽ സ്തോത്രം. ഞങ്ങൾ നിന്നതല്ലോ നീ നിർത്തിയിരിക്കുന്നതിനാൽ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെയാകിയാൽ ശിഷ്ടമുള്ള ഞങ്ങളുടെ ആയുസ്സും ജീവിതവും അങ്ങേക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കാൻ, അങ്ങേ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ, അങ്ങയുടെ സാക്ഷികളായിരിക്കാൻ ഞങ്ങളെയെല്ലാം സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ വായിച്ചു കേട്ട വചനത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാനും അതിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള സന്ദേശം നിന്നിലൂടെ ലഭിപ്പാനും അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിൻ്റെ മക്കളെയെല്ലാം അനുഗ്രഹിക്കണം. ശുശ്രൂഷയ്ക്കായിട്ട് എന്നെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ. ക്രിസ്തുമസ് നമ്മുടെ ജീവിതത്തിലെ ആനന്ദം നൽകുന്ന അവസരമാണ്. നമ്മൾ ഈ ആനന്ദത്തിൽ പങ്കാളികളാകുകയും ആനന്ദം പ്രകടിപ്പാനായിട്ടൊക്കെ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കലും മറന്നു പോകാത്ത ചില സത്യങ്ങളുണ്ട് ഈ ആനന്ദത്തിൻ്റെ പിന്നിൽ. ആ സത്യം വിസ്മരിച്ച് പോകരുതേ എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക. ഈ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തിന് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് സ്വർഗം തിരഞ്ഞെടുത്ത വ്യക്തികൾ അനുഭവിച്ച ത്യാഗമാണ്, വെല്ലുവിളിയാണ്, അതിനുവേണ്ടി അവർ സഹിച്ച വേദന, പെയിൻ. ഇത് മറന്ന് നമ്മൾ ആഘോഷത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് ക്രിസ്തുമസ് ആകുകയില്ല എന്നുള്ളത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ ലോകത്തിന് ക്രിസ്തുവിനെ നൽകുവാനായിട്ട് ഇപ്രകാരം ത്യാഗം സഹിച്ച, നൊമ്പരപ്പെട്ട, മുറിവേറ്റ ഒരു വ്യക്തിയാണ് യോസഫ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാഗ്ദത്ത പ്രകാരം യോസഫ് ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ടവനാണ്. നല്ല സാമൂഹിക പശ്ചാത്തലം ഉള്ളവനാണ്. അത് നമ്മൾ ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നല്ല സാമൂഹിക മതപശ്ചാത്തലമുള്ളവന്. He is a righteous, he is a just. അവൻ നീതിമാനായിരുന്നു. അപ്പോൾ ഈ നീതിമാനായിട്ടുള്ള മനുഷ്യന്, ഏത് കാലഘട്ടത്തിൽ ഏത് വ്യക്തി നീതിക്ക് വേണ്ടി നിലനിന്നിട്ടുണ്ടോ അവരെല്ലാം കൊടിയ സംഘടനകളിലൂടെ, വേദനയിലൂടെ, സംഘർഷത്തിലൂടെ നടന്നിട്ടുള്ളവരാണ് എന്ന് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നീതിയുടെ പാത ഒരിക്കലും പുൽമത്തയല്ല. ഇവിടെ ഈ നീതിമാനായ മനുഷ്യന് ലഭിച്ച വെല്ലുവിളി, വേദന, പെയിന് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സാമാന്യ ബുദ്ധിക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഒരു പുരുഷൻ കൂടാതെ ഒരു സ്ത്രീ ഗർഭിണിയാകുകയില്ല എന്നുള്ളത്. ഇവിടെ അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ള ദൂതാണ് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം യോസെഫിന് ലഭിക്കുന്നത്. ഇത് അതുവരെ ആ കാലഘട്ടത്തിൽ നീതിബോധത്തോടുകൂടെ ആ സമൂഹത്തിൽ തലയുയർത്തി സൽക്കീർത്തിക്ക് പേരുള്ളവനായിട്ടുള്ള യോസെഫിനെ സംബന്ധിച്ചിടത്തോളം കളങ്കം ചാർത്തുന്ന ഒരു അനൗൺസ്മെൻ്റ് ആയിരുന്നു. എന്നാൽ ഇവിടെ നിങ്ങളുടെ മുൻപാകെ ഞാൻ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്തകൾ, ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് നേരിടേണ്ടി വന്ന ഈ സാഹചര്യം എപ്രകാരം അവൻ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. ഗൂഢമായിട്ട് യോസഫ് മേരിയെ ഉപേക്ഷിപ്പാനായിട്ടാണ് ഇവിടെ മനസ്സിൽ പ്ലാൻ തയ്യാറാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം അവൻ നീതിമാനായിരുന്നു. അപ്പോൾ നീതിമാനായിരുന്ന ഈ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മേരിക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ തൻ്റെ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവളെ നൊമ്പരപ്പെടുത്താത്ത വിധത്തിൽ ഈ പ്രശ്നം സോൾവ് ചെയ്യുവാനായിട്ട് യോസെഫ് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറിയത്തെ ഉപേക്ഷിക്കാനായിട്ടുള്ള യോസെഫിൻ്റെ തീരുമാനം. എന്നാൽ വാക്യം 24 ഈ തീരുമാനത്തിന് വ്യത്യാസം വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായിരുന്നു ഈ മാറ്റത്തിൻ്റെ കാരണം? വാട്ട് വാസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് ഡിസിഷൻ? അത് നമ്മൾ ഒന്ന് ശാന്തമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ നീതിമാനായിട്ടുള്ള യോസെഫ് അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ അവൻ ആലോചന നേടിയത്, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് ദൈവത്തോടായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ കാത് ഓർത്തപ്പോൾ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ഈ സങ്കടങ്ങളെ അവന് വിശകലനം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അവന് മറുപടി ലഭിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നീതിമാനും തീരുമാനത്തിനും പ്രവർത്തനത്തിനുമിടയിൽ യോസെഫ് ദൈവസ്വരത്തിന് ചെവി കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിലും യോസെഫിന് സമാനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയമല്ലായിരിക്കാം. ഇതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ വിഷയങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് ഏത് വിധത്തിലുള്ള മാർഗമാണ് അന്വേഷിക്കുന്നത് എന്നുള്ളത് ശാന്തമായിട്ട് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള വിഷയമെന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ, നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത ഒരു വിഷയം, അതെന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആരോഗ്യത്തിലുള്ള തകർച്ചയായിരിക്കാം, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയിലുള്ള ഇളക്കമായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും വൈകല്യമോ പ്രശ്നമോ ആയിരിക്കാം, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ നമുക്ക് കാലതാമസം ഉണ്ടാകുന്ന സന്താനലബ്ധി ആയിരിക്കാം. ഇങ്ങനെ ഇതിൻ്റെ കാരണങ്ങൾ, ഇങ്ങനെ എക്സാമ്പിൾസ് നമുക്ക് ഒത്തിരി കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ഇതുപോലെയുള്ള സാഹചര്യത്തിൽ എങ്ങനെ നമ്മൾക്ക് ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും? ചിലർ
നമ്മുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറുക്ക് വഴികൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ചിലരോട് അഡ്വൈസ് ചോദിക്കും. അപ്പോൾ ആ അഡ്വൈസിന് പ്രകാരം അവർ കൊടുക്കുന്ന ഉത്തരം അല്ലെങ്കിൽ കൊടുക്കുന്ന ഡയറക്ഷൻസ് ശരിയായിരിക്കണമെന്നില്ല. ശരിയായ ഇടത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചില്ലെങ്കിൽ ഇത് നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും എന്നതിനും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ, വിഷമങ്ങളെ, വെല്ലുവിളികളെ, വേദനകളെ ഷെയർ ചെയ്യുന്ന ഇടവും നമ്മൾ വളരെ ഗൗരവമായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്രകാരം നമുക്ക് ഉറപ്പും പ്രതീക്ഷയും ഇല്ലാത്ത ഇടത്ത് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളെ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അരുത്. എന്നാൽ അപ്രകാരം ഈ ഭൂമിയിൽ ആർക്കും ആരെയും ഒരാളെ കണ്ടെത്താനായിട്ട് കഴിയുകയില്ലെങ്കിൽ അവർക്കെല്ലാം മുകളിൽ ഒരാളുണ്ട്, നമ്മുടെ ദൈവം. അവൻ്റെ സന്നിധിയിൽ ഈ സങ്കടങ്ങളെ പകരുമ്പോൾ അവൻ നമുക്ക് വേണ്ട ആലോചനകളെ നൽകും. തെറ്റായ ആലോചനകൾ തേടിപ്പോയവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഇസ്രയേലിലെ ആദ്യത്തെ രാജാവായ ശൗല്. ശൗലിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഉണ്ടായ അപകടം അതിനുദാഹരണമാണ്. അന്ന് അവിടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദൈവപുരുഷന്മാരോടോ അല്ലെങ്കിൽ ശൗലിനെ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട ദൈവത്തോടോ ആലോചന ചോദിക്കേണ്ടതിന് പകരം ശൗല് ഒരു വെളിച്ചപ്പാടത്തിയുടെ പിന്നാലെ പോയതിനാൽ അവിടെ യഹോവയായ കർത്താവ് അതിന് മറുപടി ശമൂവേലിനോട് പറയുന്നുണ്ട്. ഞാൻ അവനെ രാജസിംഹാസനത്തിൽ നിന്ന് ഇറക്കിയിരിക്കുന്നു, അവന് പകരമായിട്ട് ഇന്നാൽ രാജാവാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന റീസൺസ് അല്ലായിരിക്കാം. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പാരബിൾ ആയിരിക്കാം ഇത്. മുത്തശ്ശിക്കഥയിലെ വേട്ടക്കാരന് സംഭവിച്ചത്. അപ്പോൾ ഈ വേട്ടക്കാരന് ഇരയെ കൊടുക്കുവാനായിട്ട് കുറ്റിക്കാട്ടിൽ ഇരയ്ക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോൾ അത് മണത്തുകൊണ്ട് ഇര വന്ന് അത് ഈ ഭക്ഷണം കഴിക്കാനായിട്ട്, അതായത് ഈ കെണിയിൽ കുടുങ്ങാനായിട്ട് വരുമ്പോൾ കുറ്റിക്കാട് ചലിക്കും. കുറ്റിക്കാട് ചലിക്കുമ്പോൾ ആ ലാക്ക് ലക്ഷ്യമാക്കി ഇദ്ദേഹം അമ്പെയ്യും. അമ്പെയ്യുമ്പോൾ മിക്കവാറും ഈ ഇരയുടെ മുകളിൽ ഈ അമ്പ് കൊയ്യും, അമ്പ് ചെന്ന് തറയ്ക്കും. ഒരിക്കൽ ഇദ്ദേഹം ഇങ്ങനെ വെച്ചു. അപ്പോഴും അവിടെയുള്ള കുറ്റിക്കാട് അനങ്ങി. കുറ്റിക്കാട് അനങ്ങിയപ്പോൾ ഇദ്ദേഹം അമ്പ് ചെയ്തു. അമ്പ് തറച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ നെഞ്ചിലായിരുന്നു. അപ്പോൾ എല്ലാ ചലനങ്ങളുടെയും പിന്നിൽ ഉള്ള യുക്തി ഒന്നായിരിക്കുകയില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിലുള്ള കാരണങ്ങൾക്ക് നമ്മൾ ഒരു കോമൺ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അപകടത്തിൽ ചെല്ലും. അതുകൊണ്ട് ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ അതിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വഴികൾ എത്ര വിചിത്രമായി വഴിയാണ്, അത് നമ്മളുടെ വിചാരങ്ങൾക്കപ്പുറമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. നമുക്കറിയാമല്ലോ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ഉണ്ടാകണമെങ്കിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും അറിവോടുകൂടിയാണ്. എന്നാൽ ഇവിടെ അസാധ്യമെന്ന് തോന്നുന്ന പലതും യോസേഫിൻ്റെ ജീവിതത്തിൽ അവനെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. യോസേഫിൻ്റെ ബുദ്ധിക്ക് ഇത് ചിന്തിക്കാനായിട്ട് കഴിയുകയില്ല. ഏതൊരു മനുഷ്യനും അത് മനസ്സിലാക്കാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ യോസേഫിനോട് പറയുന്നുണ്ട്, മറിയയിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു, ആകയാൽ നീ അവളെ സ്വീകരിക്കുന്നതിൽ ശങ്കിക്കേണ്ട കാര്യമില്ല. നമ്മൾ വായിച്ചു കേട്ട കുറിവാക്യം അതാണല്ലോ. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതിന് സമാനമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. പരിഹരിക്കാനായിട്ട് പാടില്ല എന്ന് വിചാരിക്കുന്ന വിധത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഞാനും നിങ്ങളും വിധേയമായി ആകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ മാരകമായിട്ടുള്ള രോഗമായിരിക്കാം. അടുക്കാൻ സാധ്യതയില്ലാത്ത വിധത്തിൽ അകന്ന ബന്ധങ്ങളായിരിക്കാം. എന്നാൽ ഇവിടെ ഈ തിരുവചന ഭാഗത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇനിയും ശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയുകയില്ല. ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധ്യതയുടെയും വഴിയിലൂടെ യാത്ര ചെയ്തു. ഇങ്ങനെ നിരാശപ്പെട്ട് ഇരിക്കുന്നവർക്ക് ദൈവം പ്രതീക്ഷ നൽകുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും അടുക്കുകയല്ല, കുടുംബജീവിതത്തിലുള്ള അകൽച്ച അത്രത്തോളം വികലമായി എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഇനിയും അതിന് സാധ്യതയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. എൻ്റെ പട്ടത്ത ശുശ്രൂഷ ആരംഭിക്കുന്നത് കുണ്ടറ സെൻറ്ററിലാണ്. കുണ്ടറ സെൻറ്ററിലുള്ള ഒരു ഇടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ ഒരു യങ് കപ്പിൾസ് അവരുടെ ജീവിതത്തിൽ ചില സൗന്ദര്യ പണക്കങ്ങളും ചില ആശയ പൊരുത്തക്കേടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ പെൺകുട്ടി എൻ്റെ ഇടവകാംഗമാണ്. ഇവർ തമ്മിൽ മാസങ്ങളായി, ഏകദേശം വർഷത്തോളം മാറി നിൽക്കുന്നു. ഒന്നിച്ചു പോകാൻ പറ്റുകയില്ല. ഈ പെൺകുട്ടിക്ക് വേണ്ടി പെൺകുട്ടിയുടെ ഭർത്താവ് മറ്റൊരു സെൻറ്ററിലെ ഒരു പള്ളിയിലെ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അപ്പോൾ ഈ ഇത് പരിഹരിക്കണമല്ലോ. അപ്പോൾ പെൺകുട്ടിയുടെ വശത്തു നിന്ന് ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു. ആൺകുട്ടിയുടെ വശത്തു നിന്ന് അവിടുത്തെ വികാരിയച്ചൻ പല പ്രാവശ്യം സംസാരിച്ചു. എന്നിട്ട് ഈ രണ്ട് കുടുംബത്തെയും ഒന്നിച്ചുകൊണ്ട്, അങ്ങനെയാണെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ പാഴ്സണേജിൽ നമുക്ക് ഒരു ദിവസം കൂടാം. അങ്ങനെ ഈ വലിയച്ഛൻ അവിടുത്തെ ആ പാർട്ടിയെയും കൂട്ടി എൻ്റെ പാഴ്സണേജിൽ വന്നു. അപ്പോൾ എൻ്റെ ഇടവകയിലെ പെൺകുട്ടിയും പേരൻസും ഉണ്ട്. അപ്പോൾ രണ്ട് കുടുംബങ്ങൾ, രണ്ട് ഇടവകയെ പ്രതിനിധീകരിക്കുന്ന പട്ടക്കാർ വളരെ സമയം ആശയവിനിമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. ഞങ്ങൾക്ക് മനസ്സിലായി ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ, ലളിതമാണ്. എന്നാൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ മനസ്സിലാക്കി വിവേകത്തോടെ ഇടപെടണമെന്നേ ഉള്ളൂ. അപ്പോൾ പെൺകുട്ടിയുടെ മാതാവ് പറയുകയാണ്, അച്ഛാ ഇത് നടക്കുകയില്ല, ഇനിയും ഇവളെ അവൻ്റെ കൂടെ വിടുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധം എടുക്കരുത്, ഇനിയും സാധ്യതയുണ്ട്, സമയമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ, ഞങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഒരുങ്ങണം എന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇവർ പാഴ്സണേജ് വിട്ടു പോകുമ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞ ഒരു വാചകമാണ്, അച്ഛാ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അച്ഛനെ ഞാൻ ജയിലിൽ കയറ്റും. ഞാൻ പറഞ്ഞു, അതിന് സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ, ഏതായാലും നിങ്ങൾ ഇപ്പോൾ പോകും. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഈ നിങ്ങളുടെ മക്കളെ ജീവിക്കാനായിട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ആ സെൻറ്ററിൽ നിന്ന് മാറി വേറൊരു സെൻറ്ററിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ മനസ്സിലാക്കിയത് ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ കുടുംബജീവിതം നയിക്കുന്നതായിട്ടാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ ബുദ്ധിക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഇവിടെ ഇതാ യോസെഫ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടതിനാൽ ഇവിടെ വലിയൊരു പ്രശ്നത്തിന് പരിഹാരം വളരെ സംയമനത്തോടുകൂടെ ആർക്കും ഒരു പ്രയാസം വരാത്ത വിധത്തിൽ പരിഹരിക്കുവാനായിട്ട് ദൈവം യോസെഫിനെ ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ജോസഫ് നീതിമാനായിരുന്നു. നീതിമാനായ ഈ മനുഷ്യന് ഈ പെൺകുട്ടിക്ക് യാതൊരു വിധത്തിലും പ്രയാസമുണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചവളാണ്. നീതിമാൻ സഹിക്കുന്നവനാ. വേദനകളെയും അത് ഉയർത്തുന്ന വെല്ലുവിളികളെയും എല്ലാവിധമായ പ്രയാസങ്ങളെയും സഹിക്കുന്നവനാ, സഹിച്ചു നേരിടുന്നവനാ, അതിനുള്ള ശക്തി ഉള്ളവനാണ് നീതിമാൻ. നീതിബോധമുള്ളവർക്കേ അത് പറ്റുകയുള്ളൂ. അപ്പോൾ യോസെഫിന് ഇതുണ്ടായിരുന്നു. എങ്ങനെയാണ്? ഞാനത് ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തപസ് ചെയ്യുകയായിരുന്നു. തപസ്സും അദ്ദേഹം ഈ ലോക ബന്ധങ്ങളെ ഉപേക്ഷിച്ച് സന്യാസ ജീവിതം നയിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അടുത്ത ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു പെൺകുട്ടിയെ ഗ്രാമവാസികൾ പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇവൾ ഗർഭിണിയാണ്, ഇതിൻ്റെ ഉത്തരവാദി അങ്ങാണ്. അപ്പോൾ ഈ സന്യാസി പറഞ്ഞു, ഉവ്വ് അങ്ങനെയോ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അന്ന് തപസ് നിർത്തി, ധ്യാനം നിർത്തി. ധ്യാനം നിർത്തിയതിന് ശേഷം അവളെ ഈ ആശ്രമത്തിൽ താമസിപ്പിച്ചു. താമസിപ്പിച്ചിട്ട് ഇദ്ദേഹം അധ്വാനിച്ചു. അധ്വാനിച്ച ഈ പെൺകുട്ടിയെയും ഈ പെൺകുട്ടിയുടെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും സംരക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക് കുറ്റബോധമുണ്ടായി. ഗ്രാമക്കാരെ വിളിച്ചു, അവരുടെ പേരൻസിനെ വിളിച്ചു. ഇത് സന്യാസി മുഖാന്തരമല്ല സംഭവിച്ചത്, അതുകൊണ്ട് സന്യാസിയോട് ക്ഷമ ചോദിക്കണം. അപ്പോൾ ഈ വാക്ക് കേട്ട ഗ്രാമക്കാരും ഈ കുട്ടിയുടെ പേരൻസും കൂടെ വന്ന് സന്യാസിയുടെ കാല് പിടിച്ച് അപേക്ഷിച്ചു, ക്ഷമ ചോദിച്ചു. ഞങ്ങൾക്ക് വന്നുപോയ തെറ്റാണ്, ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോഴും അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഉവ്വ് അങ്ങനെ തന്നെയോ. അതിനുശേഷം അദ്ദേഹം വീണ്ടും തപസ്സിലേക്ക് ധ്യാനത്തിലേക്ക് മുഴുകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ള ദൈവജനമേ, നീതിബോധമുള്ള ഇടത്ത് സംഭ്രമിക്കുന്ന, നമ്മളെ ഭയഭീതിയിലാഴ്ത്തുന്ന വിധത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ശാന്തമായിട്ട് അതിനെ ഒന്ന് വിശകലനം ചെയ്ത് അതിനെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെത്ര സമാധാനത്തോടെ സന്തോഷത്തോടെ അതിനൊരു ഉത്തരമായിരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്രകാരം ഒരു ഉത്തരം നമുക്ക് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 21:13 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വീഴ്ചയാണ്. വീഴ്ചയുടെ അടിസ്ഥാനത്തിൽ ദാവീദ് പറഞ്ഞു, ഇനിയിപ്പം രക്ഷയില്ല, എൻ്റെ ഭാഗത്ത് തെറ്റുവന്നുപോയി, ഇനിയും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴുക എന്നതല്ലാതെ അതിനൊരു ഉത്തരമില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം ഇതാണ്. ആ ഒരു വാക്യം വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാനം അവസാനിപ്പിക്കാം. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 12:13. ആരെങ്കിലും എടുത്തോ? എടുത്തെങ്കിൽ വായിക്കാം.
21:13. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, ഞാൻ ഇപ്പോൾ യഹോവയുടെ കയ്യിൽ തന്നെ വീഴട്ടെ, അവൻ്റെ കരുണ ഏറ്റവും വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുത് എന്ന് പറഞ്ഞു. നമുക്കത് ഇംഗ്ലീഷിലൂടെ വായിക്കാം. Then David said to God, I am in great distress. Let me fall into the hand of the Lord, for his mercy is very great, but do not let me fall into the hand of man.
നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനായിട്ട്, നമ്മളെക്കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ദാവീദിനെ പോലെ തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകനായി കൂടെയുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴട്ടെ. ഇവിടെ ഇതാ നീതിമാനായ യോസഫ് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുത്തു, ശാന്തതയോടെ ദൈവത്തിൻ്റെ ശബ്ദത്തിന് മറുപടിയായിട്ട് മറിയെ ചേർക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്താൽ പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവുമില്ല, ദൈവത്താൽ പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, അതുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ വീഴാം. അവൻ നമ്മളെ താങ്ങും, വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.